രാധേ ശ്യാം. ഇന്ന് ദശകം 97 ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയുമാണ് ഇന്നത്തേത്. കഴിഞ്ഞ ദശകത്തിലൊക്കെ നമ്മൾ ഭക്തി വർദ്ധിച്ചു തരണമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടത്. 3 യോഗങ്ങളെ പറ്റിയും പറഞ്ഞു, സത്വം മുതലായ ത്രിഗുണങ്ങളെ പറ്റി പറഞ്ഞു. അപ്പൊ ആ സത്വാദി ഗുണം വേണം കൂടുതൽ, അത് ഭഗവാൻ നിർഗുണനായ ഭഗവാനെ ഭജിക്കാൻ. അത് മാത്രം പോരാ, നമുക്ക് ഭക്തി ദാർഢ്യം വേണം, പിന്നെ ആ ഭക്തിയെ ദാർഢ്യപ്പെടുത്തുവാനായിട്ട് ആയുസ്സും വേണം. അതുകൊണ്ട് മാർക്കണ്ഡേയന്റെ കഥയാണ് ഇതില് പറയുന്നത്. ഇത് ഭാഗവതത്തില് ഇത് സൂതൻ ശുനകന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്, സൂത ശൗനക സംവാദമായിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീന മധ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ച കർത്ത വസതിരപി സുഖം കർമ്മ ച ആഹാര ഭേദ ത്വക്ഷേത്ര ത്വം നിഷേവാദിതു യദിഹ പുനത്വത്പരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനദോ മംക്ഷു സിദ്ധോ ഭവേയം. ഇതില് പറയുന്നത് ഈ ലോകത്തിലെ സകല വസ്തുക്കളും ജ്ഞാനം, ശ്രദ്ധ, കർത്താവ്, പാർപ്പിടം, പ്രവൃത്തികൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, അതെല്ലാം ഇവയെല്ലാം ത്രിഗുണാത്മകമാണ്. ഈ 3 ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ ഗുണങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതിനാൽ ഇവയെല്ലാം വിഭിന്ന രൂപത്തിലുള്ളതാണ്. അത് തന്നെ അധമം, മധ്യമം, ഉത്തമം എന്നും തരംതിരിച്ചിട്ടുണ്ട് ഈ 3 ഗുണങ്ങളുടെ അനുസരിച്ച്. എന്നാൽ ഇവിടെ ഭഗവാന്റെ ക്ഷേത്രം, ആരാധന എന്ന് തുടങ്ങി ഭഗവാനെ സംബന്ധിച്ചതെല്ലാം നിർഗുണമായ ബ്രഹ്മത്തിലാണ് ഊന്നി നിൽക്കുന്നത്. അതുകൊണ്ട് ആ നിർഗുണ ബ്രഹ്മത്തെ ഭജിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ മോക്ഷസിദ്ധി പ്രാപിക്കാം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ജ്ഞാനം ശ്രദ്ധ ച കർത്ത, ജ്ഞാനം ശ്രദ്ധ കർത്താവ് വസതി അഭിസുഖം കർമ്മ ച ആഹാര ഭേദ പ്രവൃത്തി പാർപ്പിടം പ്രവൃത്തി നാനാതരം ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിതെല്ലാം ഇത് യത് തത് ത്രൈഗുണ്യാത്, ഇതെല്ലാം ത്രിഗുണാത്മകമാണ്. സത്വ രജ തമസുകൾ എന്ന 3 ഗുണങ്ങൾ കലർന്നതാണ്. അതുകൊണ്ട് ഭുവനെ ഭിന്ന രൂപം, ഈ ലോകത്തിൽ ഇതെല്ലാം വിഭിന്നാകൃതികളോട് കൂടിയതുമാകുന്നു. ഹീന മധ്യ ഉത്തമം ഭവതി, അധമം മധ്യമം ഉത്തമം എന്ന തരംതിരിവുള്ളതും ആണല്ലോ. ഇനി ഇഹ പുന ത്വക്ഷേത്ര, ഈ ലോകത്തിൽ തന്നെ ഭഗവാന്റെ ക്ഷേത്രം, ത്വം നിഷേവാദിതു യത്തു അങ്ങയെ ഭജിക്കൽ തുടങ്ങി ത്വത്പരം സർവം, ഭഗവാനെ സംബന്ധിച്ച ആ വകയെല്ലാം തത്തു നൈർഗുണ്യനിഷ്ഠം പ്രാഹു, നിർഗുണമായ ബ്രഹ്മത്തിൽ ഊന്നി നിൽക്കുന്നതാണ്. തദനുഭജനത, ആ നൈർഗുണ്യനിഷ്ഠമായതിനെ ഭജിച്ചുകൊണ്ട് മംക്ഷു സിദ്ധ ഭവേയം, ക്ഷണത്തിൽ ഞാൻ സിദ്ധനായിക്കൊള്ളാം എന്നാണ് പറയുന്നത്. ഈ സത്വം കൂടിയാൽ അത് ഉത്തമം, രജസ്, മധ്യമം, തമസ്, അധമം, അങ്ങനെയാണ് ഓരോ ജ്ഞാന ശ്രദ്ധ, ജ്ഞാനവും ശ്രദ്ധയും ഒക്കെ അങ്ങനെയാകും ആഹാരത്തിന്റെ അനുസരിച്ചും. ഇത് ഭഗവത്ഗീതയില് വിശദമായിട്ട് പറയുന്നുണ്ട്. 14 അധ്യായത്തില് ഗുണത്രയ വിഭാഗമുണ്ട്, 18 അധ്യായത്തില് ജ്ഞാനം മുതലായവയുടെ തരംതിരിവുണ്ട്. ഓരോന്നിനെ പറ്റിയും വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വിഷ്ണു, ഇത് നമ്മൾ കണ്ടതാണ്, വിഷ്ണു ക്ഷേത്രം, വിഷ്ണു ഭജനം, ഭഗവാൻ വിഷ്ണുവിനും ആ ഭഗവാന്റെ ആ വൈഷ്ണവചര്യകൾക്കും എല്ലാം നിർഗുണത്വമാണ്. അതുകൊണ്ട് ഈ ഇതൊന്നും ഈ ത്രിഗുണങ്ങൾ ഇല്ലാത്തതിനാൽ നമുക്ക് സിദ്ധനാ ജന്മസാഫല്യം നേടാനായിട്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് കാലതാമസം കൂടാതെ ഉപകരിക്കും എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകം നോക്കാം. ത്വയ്യേവന്യസ്തചിത്ത സുഖമയി വിജരൻ സർവചേഷ്ടാ ത്വദർഥം ത്വത്ഭക്തൈ സേവ്യമാനാൻ അഭിചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വഭിച സമമതിർ മുച്യമാന അവമാന സ്പർദ്ധാസൂയാദിദോഷ സദതമഖില ഭൂതേഷു സംഭൂയയേ ത്വാം. അയി ത്വയി ഏവ, അല്ലയോ ഭഗവാനെ, അങ്ങയെ തന്നെ മനസ്സുറപ്പിച്ചു വെച്ച് ന്യസ്തചിത്ത, സുഖമായിട്ട് അങ്ങയെ തന്നെ വിചാരിച്ച്, സുഖം വിചരൻ, നല്ല ഒരു ഒരു തടസ്സവും കൂടാതെ നിർബാധമായിട്ട് ഭഗവാനെ തന്നെ വിചാരിച്ച് അങ്ങനെ ജീവിതം നയിച്ച്, സർവചേഷ്ട, വിചാരം, വാക്ക്, പ്രവൃത്തി ഇവയെല്ലാം ത്വദർത്ഥം വിചരൻ, ഭഗവാന് ഈശ്വര സമർപ്പണമായി ചെയ്തുകൊണ്ട്, ത്വത് ഭക്തൈ, അങ്ങയുടെ ഭക്തന്മാർ, സേവ്യമാനാൻ ചരിതചരാനഭി, ഇപ്പോൾ സേവിച്ചു വരുന്നതും മുൻപ് സേവിച്ചു പോന്നിട്ടുള്ളതുമായ പുണ്യദേശാനാശ്രയൻ, പുണ്യസ്ഥലങ്ങളിലൊക്കെ ഞാൻ തീർത്ഥയാത്ര ചെയ്യാം, ദസ്യൗ എന്ന് പറയുന്ന ഏറ്റവും നീചനായ, അതായത് കള്ളന്മാരെന്നോ തട്ടിപ്പറിക്കാരനെന്നോ ഒക്കെ പറയാം, വിപ്രേ, ബ്രാഹ്മണൻ, മൃഗാദിഷു അഭിജ, മൃഗങ്ങൾ, എല്ലാ തിരിയക്കുകളായിട്ടുള്ള എല്ലാ മൃഗങ്ങളും സമമതി സമഭാവനയോടെ, മുച്യമാന അവമാന സ്പർദ്ധ അസൂയാദി ദോഷ, മാനാവമാനങ്ങളെയും സ്പർദ്ധ അസൂയ തുടങ്ങിയ ദോഷങ്ങളെയും ഒക്കെ കൈവിട്ടുകൊണ്ട്, അഖില ഭൂതേഷു സതതം ത്വാം സംഭൂജയെ, സകല ജീവികളിലും ഏതവസ്ഥയിലും അങ്ങയെ തന്നെ നന്നായി പൂജിച്ച് ഉപാസിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തില്. ഇത് പറയുകയാണ്, അതായത് ഈ മനുഷ്യന്, നമ്മളിപ്പോൾ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചു വെച്ച് സുഖമായിട്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇവയെല്ലാം ഈശ്വരാർപ്പണമായിട്ട് വേണം ചെയ്യാൻ. എന്നിട്ടോ, അങ്ങയുടെ ഭക്തന്മാർ സേവിച്ചു വരുന്നവയും മുൻപ് സേവിച്ചു പോന്നിട്ടുള്ളവയുമായ പുണ്യസ്ഥലങ്ങളിൽ ഞാൻ തീർത്ഥാടനം നടത്താം, അതായത് പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി തീർത്ഥാടനം നടത്താം. ദസ്യു എന്ന് പറയുന്ന മനുഷ്യരിൽ ഏറ്റവും നീചനായവൻ, ദസ്യുവിലും ബ്രാഹ്മണനിലും പക്ഷിമൃഗാദികളിലും തുല്യ മനസ്കനായിട്ട് പെരുമാറാം. മാനാവമാനങ്ങള്, സ്പർദ്ധ, അസൂയ തുടങ്ങിയ ദോഷങ്ങളെ അകറ്റി നിർത്താം. ഇവയിൽ നിന്നൊക്കെ വിമുക്തനായിട്ട് സർവചരാചരങ്ങളിലും ഏതവസ്ഥയിലും അങ്ങയെ തന്നെ എപ്പോഴും ദർശിക്കുകയും പൂജിക്കുകയും ചെയ്യാം. അതാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. എല്ലാ ഭൂതങ്ങളും, സർവഭൂതങ്ങളിലും ഭഗവാനെ പൂജിക്കുക, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി അടുത്ത ശ്ലോകം. ത്വത്ഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേവം ഹി ഉപാസ്തിം കുറുവന്നൈക്യാത്മ ഐകാത്മ്യബോധേ ഝടിതി വികസതി ത്വന്മയോഹം ചരേയം. ത്വധർമ്മസ്യ അസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാത് സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ സകല പ്രപഞ്ച വസ്തുക്കളുടെ എല്ലാം ആധാരം ഭഗവാനാണെന്നുള്ള ധാരണ നമുക്ക് ലഭിക്കണം. അങ്ങനെ സ്പഷ്ടമായിട്ട് അത് സ്ഫുരിക്കുന്നത് വരെ ഭഗവാനെ ഞാൻ ഇപ്രകാരം തന്നെ പൂജിക്കും. അങ്ങനെ നിരന്തര ഉപാസന ചെയ്ത് എല്ലാം ഏക ആത്മാവാണെന്ന ബോധം മനസ്സിൽ വരും. അപ്പോൾ ഞാൻ സ്വയം ഭഗവന്മയനായിട്ട് തന്നെ സഞ്ചരിക്കും. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ ഭാഗവത ധർമ്മമാകുന്ന ഉപാസന ആരംഭം മുതൽ അന്ത്യം വരെ നാശം സംഭവിക്കുന്നതല്ല. അതിനാൽ അല്ലയോ സർവേശ്വര, മനോരഞ്ജകമായ ഈ ഭക്തിമാർഗത്തെ അങ്ങ് എനിക്ക് ഏത് നിലയിലും തന്നരുളേണമേ എന്നാണ് പറയുന്നത്. യേശു ത്വത്ഭാവ, ഈ ദസ്യുക്കള, വിപ്രന, അല്ലെങ്കിൽ മറ്റുള്ള ഭൂതങ്ങളെ എല്ലാം ഭഗവാൻ തന്നെ എന്ന ഭാവനയിൽ, യാവത് ന വിശദം സ്ഫുരതി, ഇതെല്ലാം നല്ലതായിട്ട് സ്പഷ്ടമായിട്ട് നമുക്ക് തെളിഞ്ഞു കിട്ടണം ഇങ്ങനെയാണെന്ന്. താവത് ഏവം ഹി ഉപാസ്തിം കുറുവൻ, ഇങ്ങനെ കിട്ടുന്നത് വരെ ഭഗവാനെ തന്നെ നിരന്തരമായിട്ട് ഉപാസന ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഐകാത്മ്യ ബോധേ, ആത്മാവ് ഒന്നു തന്നെയാണ്, ഭഗവാനും ആത്മാവും ഒന്നു തന്നെയാണ് എന്ന ബോധം ജഡിതി വികസതി, പെട്ടെന്ന് കിട്ടിയാൽ, അഹം ത്വന്മയ ചരേയം, ഞാൻ ഭഗവന്മയനായിട്ട് തന്നെ ജീവിതം നയിച്ചുകൊള്ളാം. ഭഗവൻ അസ്യ ത്വധർമ്മസ്യ അല്ലയോ ഭഗവാനെ, ഈ ഭാഗവത ധർമ്മത്തിന് പ്രസ്തുതസ്യ താവത് പ്രണാശ കിമപിന, ആ ഭാഗവത ധർമ്മം ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ അതിന് നാശം, പ്രണാശ നാശം ഉണ്ടാവുകയേയില്ല. തസ്മാത് വിഭോ, ആ ഭക്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ, തസ്മാത് വിഭോ അതുകൊണ്ട് അല്ലയോ വിഭോ സർവേശ്വര മനോജ്ഞം ഭക്തിമാർഗം മമ സർവാത്മനായേവ പ്രതിശ, അതുകൊണ്ട് ആ മനോജ്ഞമായ ഭക്തിമാർഗത്തെ എനിക്ക് എല്ലാ നിലയിലും തന്നരുളണേ എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത് ഇവിടെ ഉപാസ്തിയെ ചെയ്തു, അതാണ് അങ്ങനെ ഉപാസന വിഹിത, ആ ഉപാസന വിടാതെ ചെയ്തു പോന്നാൽ ആ ഐകാത്മ്യ ബോധം, ആ പരിപൂർത്തി താമസിയാതെ സിദ്ധിക്കും എന്നാണ് പറയുന്നത്. ത്വധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഭാഗവത ധർമ്മമാണ്, അതായത് ഉപാസന, ഭക്തി ഉപാസന. ആ ഉപാസന തുടങ്ങി വെച്ചാൽ പിന്നെ വിടാൻ തോന്നുകയില്ല. ആ ഫലപ്രാപ്തി വരെ, ഐകാത്മ്യ ബോധസിദ്ധി വരെ അതിങ്ങനെ വളർന്നുകൊള്ളും എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകം. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമൈമേ സാധ്യമാരോഗ്യമായൂർ ദിഷ്ട്യാ തത്രാപി സേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഃഖം മാർക്കണ്ഡേയോ ഹി പൂർവം ഗണകനിഗദിത ദ്വാദശാബ്ദായുരുച്ചൈ സേവിത്വാ വത്സരം ത്വാം തവ ഭടനിവഹൈ ദ്രാവയാം ആസ മൃത്യും. ഭഗവാന്റെ ആ ഭക്തി ലഭിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം മാത്രം പോരാ, ആയുസ്സും കൂടെ വേണം എന്നാണ് പറയുന്നത്. അല്ലയോ ഭഗവാനെ, ഈ ഭക്തിയോഗത്തെ ദൃഢപ്പെടുത്തുവാൻ വേണ്ടി എനിക്ക് ആരോഗ്യവും ആയുസ്സും സിദ്ധിക്കണം. അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഔഷധമായിട്ട് പാൽ കുടിക്കുന്ന പോലെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വൈദ്യൻ പാല് കുടിക്കുക, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന് പറയുന്നത് അതൊരു ഔഷധമായിട്ട് പറയും. അത് ഇഷ്ടമുള്ളയാളിനാകുമ്പോൾ അത് വളരെ നല്ലതും ഇഷ്ടവുമാണ്. ആയുരാരോഗ്യത്തിനു വേണ്ടി അങ്ങയുടെ പാദപത്മങ്ങളെയാണ് ഭാഗ്യവശാൽ എനിക്ക് പ്രാപിക്കേണ്ടത്. ഇപ്പോൾ ഭാഗ്യവശാൽ പാദപത്മങ്ങളെ ആശ്രയിച്ചാണ് അദ്ദേഹം അവിടെ ഗുരുവായൂരമ്പലത്തിൽ ഇരിക്കുകയല്ലേ. ആരോഗ്യത്തിനു വേണ്ടിയും ഇപ്പോൾ ഇനിയും ആയുസ്സിനു വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പ്രാപിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഉദാഹരണം പറയുകയാണ്, പണ്ട് മാർക്കണ്ഡേയന് 12 കൊല്ലത്തെ ആയുസ്സുള്ളൂവെന്ന് ജ്യോതിഷികൾ വിധിച്ചിരുന്നു. ഇതറിഞ്ഞ് അദ്ദേഹം 1 കൊല്ലം മുഴുവൻ അങ്ങയെ അത്യന്ത നിഷ്ഠയോടെ തപസ് ചെയ്ത് അങ്ങയുടെ ഭടന്മാരെ കൊണ്ട് മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞല്ലോ എന്നാണ് പറയുന്നത്. ആ മാർക്കണ്ഡേയന്റെ കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. മാർക്കണ്ഡേയന്റെ കഥ, അതായത് മാർക്കണ്ഡേയന് സന്താനങ്ങൾ ഇല്ലാതിരുന്ന മൃഗണ്ഡു എന്ന മുനിക്ക് തപസ്സിന്റെ ഫലമായിട്ട് ഒരു ഉത്തമ പുത്രനെ കിട്ടി. പക്ഷേ ജ്യോതിഷികൾ പറഞ്ഞു ഈ മകന് 12 വയസ്സുവരെ ആയുസ്സുള്ളൂവെന്ന്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഈ അൽപ്പായുസിനെ പറ്റി, മകന്റെ അൽപ്പായുസിനെ പറ്റി ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മാർക്കണ്ഡേയൻ ഇതറിഞ്ഞത്. അദ്ദേഹം ശിവലിംഗ പ്രതിഷ്ഠയുടെ മുൻപിൽ ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു എന്നാണ്. മരണമുഹൂർത്തം അടുത്ത ഈ മാർക്കണ്ഡേയനെ കൊണ്ടുപോകുവാൻ യമകിങ്കന്മാർ വന്നു. അപ്പോൾ മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു. ആ യമദൂതൻ വീശിയ കാലപാശം ആ ശിവലിംഗത്തിൽ ചുറ്റി വീണു. ആ ക്രുദ്ധനായ ശിവൻ അപ്പോൾ ഈ കാലനെ വധിച്ചു എന്നാണ്. എന്നിട്ട് മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചു. മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയാണ്. അത് ആ ഈ സംഭവത്തോടെയാണ് പോലും ശിവന് മൃത്യുഞ്ജയൻ എന്നും കാലകാലൻ എന്നും ഒക്കെ പേര് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട്. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് മാർക്കണ്ഡേയൻ 1 കൊല്ലം ഭജിച്ചു എന്ന് പറയുന്നത് തിരുനാവായ നാവാമുകുന്ദനെയാണെന്നാണ്. അത് ഒരു ഐതിഹ്യമുണ്ട് അതിനെപ്പറ്റി. അത് മാർക്കണ്ഡേയ ചരിതം എന്ന് പറഞ്ഞിട്ട് മാർക്കണ്ഡേയ പുരാണമുണ്ട്, അതില് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നാവാമുകുന്ദ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് നവയോഗികളിൽ 2 പേരാണെന്നും ഉണ്ട്. തം ച ഏനം ഭക്തിയോഗം, ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന ആ ഭക്തിയോഗത്തെ ദൃഢയിതും ഐമേ ആരോഗ്യം ആയു സാധ്യം, അങ്ങനെ ആ ഭക്തിയോഗത്തെ ദൃഢമാക്കുവാൻ അല്ലയോ ഭഗവാനെ എനിക്ക് ആരോഗ്യവും വേണം അത് മാത്രം പോരാ, ആയുസ്സും വേണം. ദിഷ്ട്യ, അത് ഒരു ഭാഗ്യമാണ്. എന്താണ് ഭാഗ്യം? തത്ര അഭി തവ ചരണം സേവ്യം, ഭഗവാന്റെ പാദപത്മത്തെ തന്നെയാണ് എനിക്ക് ആയുസിന്റെ കാര്യത്തിൽ ആശ്രയിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആശ്രയിച്ചിരിക്കുന്നു, ഇനിയും ആയുസിന്റെ കാര്യത്തിലും എനിക്ക് ഭഗവാന്റെ പാദപത്മത്തെ തന്നെ സേവിക്കണം, ആശ്രയിക്കണം. അഹോ, എന്തൊരാശ്ചര്യമാണ്! ഭേഷജായ ദുഃഖം ഇവ, രോഗം മാറാൻ പാല് കുടിക്കുന്നത് പോലെ ആകുന്നു. മാർക്കണ്ഡേയ ഹി പൂർവം, മാർക്കണ്ഡേയ എന്ന് പണ്ട് പൂർവം ഗണക നിഗദിത, പണ്ട് ഈ ജ്യോതിഷിമാരൊക്കെ പറഞ്ഞു, എന്താണ് ദ്വാദശാബ്ദായു, 12 വർഷത്തെ ആയുസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, വത്സരം ത്വാം ഉച്ചൈ സേവിത, ഒരു കൊല്ലം മുഴുവനും അങ്ങയെ അത്യന്ത നിഷ്ഠയോടെ ഭജിച്ചിട്ട് തവ ഫടനിവഹൈ മൃത്യും ദ്രാവയാമാസ, അങ്ങയുടെ ഭടന്മാരെ കൊണ്ട് മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞുവല്ലോ എന്നാണ് ഇതിലെ കാണിക്കുന്നത്. അത് ഭാഗവതത്തിലൊന്നും അത്ര വിശദമായിട്ട് ഇതിന്റെ കഥ കണ്ടില്ല. ഇതില് പറയുന്നത് ഈ ഒരു കൊല്ലം ഭജിച്ചത് തിരുനാവായ നാവാമുകുന്ദനെയാണെന്നാണ്. ആ നവാമുകുന്ദ ക്ഷേത്രം സ്ഥാപിച്ചത് നവയോഗികളാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഈ ഭഗവാന്റെ പാദ കമല സേവ തന്നെ എനിക്ക് വേണം, അങ്ങനെ ആ സേവ കൊണ്ട് എനിക്ക് ആരോഗ്യം ഇപ്പോൾ നല്ലതായിട്ടൊക്കെ വരുന്നുണ്ട്, ഇത്രയും ദിവസമായല്ലോ, ആയുസ്സുണ്ടാകാൻ ഇനി എന്താണ് വേണ്ടത്? അതിനും ഭവത് പാദ കമല സേവ തന്നെ വേണം എന്നാണ്. അതാണ് രോഗം മാറാൻ പാൽ കുടിക്കുക എന്നുള്ള ശൈലി പറഞ്ഞിരിക്കുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തിലും ഇത് തന്നെ ഇതിന്റെ ബാക്കി കഥയാണ്. മാർക്കണ്ഡേയ സ്ഥിരായു സഖലു പുനരഭി ത്വത്പര പുഷ്പഭദ്രാതീരേ നിന്യേ തപസ്യന്നതുല സുഖരതി ഷട്ടു മന്വന്തരാണി ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുന്മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മപ്ലുഷ്യമാണൈർ നതു പുനരശക ത്വജ്ജനം നിർജയേത്. ഈ മാർക്കണ്ഡേയന് അങ്ങനെ ചിരായുസായി, അതായത് ദീർഘായുസായി. മാർക്കണ്ഡേയ ചിരായു, മാർക്കണ്ഡേയൻ അങ്ങനെ ദീർഘായുസ്സുള്ളവനായി തീർന്നു. സഖലു പുന അഭി അതുല സുഖരതി, പക്ഷെ അദ്ദേഹത്തിന് ഈ തപസ്സിൽ തന്നെ വീണ്ടും താല്പര്യമുണ്ടായി അത്രേ. അതുകൊണ്ട് ആ സുഖത്തില്, ആ തപസ്സിന്റെ സുഖത്തില് താല്പര്യം ഉണ്ടായിട്ട് പുഷ്പഭദ്രാതീരെ, പുഷ്പഭദ്ര എന്ന് പറയുന്നത് നദിയാണ്, അത് ഹിമവാന്റെ വടക്ക് താഴ്വരയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഈ പുഷ്പഭദ്ര. ആ പുഷ്പഭദ്ര നദിയുടെ തീരത്ത് ഷട്ടു മന്വന്തരാണി നിന്യെ, ഷട്ട് എന്ന് പറഞ്ഞാൽ ഷട്ട് ആറ്, ആറ് മന്വന്തരങ്ങൾ അങ്ങനെ തപസ് ചെയ്തു നിന്നു അത്രേ. അപ്പോൾ സപ്തമ ദേവേന്ദ്ര, ഏഴാമത്തെ ദേവേന്ദ്രന് സുര യുവതി മരുൺ മന്മഥൈ തമ്മോഹയിഷ്യൻ, ഈ ദേവേന്ദ്രന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, സുരയുവതിമാര്, മലയമാരുതൻ, മരുതൻ, മലയമാരുതന്, മാരൻ, മന്മഥൻ, മാരവീരൻ, മന്മഥൻ കാമദേവൻ, ഇവരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിട്ട് മാർക്കണ്ഡേയനെ മോഹിപ്പിക്കുവാൻ അങ്ങോട്ടും അവര് മോഹിച്ചു. പക്ഷെങ്കില് അവര് മോഹിപ്പിക്കുവാൻ വന്നിട്ടോ യോഗോഷ്മ പ്ലുഷ്യമാണ്, മാർക്കണ്ഡേയന്റെ ആ തപസ്സിന്റെ ആ യോഗത്തിന്റെ ഊഷ്മാവ് തട്ടിയിട്ട്, ആ ചൂട് തട്ടിയിട്ട് ഇവരൊക്കെ അങ്ങ് വാടിക്കുഴഞ്ഞു പോയി അത്രേ. നതു പുന അശകത്, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ക ത്വജ്ജനം നിർജയ, ഭഗവാനെ വിഷ്ണു ഭഗവാനെ സംബന്ധിച്ച ആരെയെങ്കിലും ഒന്ന് കീഴടക്കാൻ നോക്കിയിട്ട് അത് സാധിക്കാവുന്നവനായിട്ട് ആരുണ്ട്? ആരുമില്ല. അതായത് മഹാവിഷ്ണുവിനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാന്റെ പാദകമലങ്ങളിൽ നമ്മൾ ആശ്രയിച്ചാൽ വേറെ ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. ആറ്, ഒരു മന്വന്തരം എന്ന് പറയുന്നത് 71 ദിവ്യ യുഗങ്ങൾ ചേർന്നതാണ്. അങ്ങനത്തെ 6 മന്വന്തരങ്ങളാണ് മാർക്കണ്ഡേയ മുനി തപസ് ചെയ്തത്. ഈ ആറു മന്വന്തരങ്ങൾ കഴിഞ്ഞു, ഇതിപ്പോൾ ഏഴാമത്തേതാണ് കഴിഞ്ഞത്. സ്വയംഭുവം, സ്വാരോഷ്ടിഷം, ഔത്തമം, താമസം, രൈവതം, ചാക്ഷുഷം, ഇത്രയും മന്വന്തരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ വൈവസ്വതമാണ്. നമ്മള് മത്സ്യാവതാരത്തിലൊക്കെ 32-ാമത്തെ ദശകത്തിലെ മത്സ്യാവതാരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് വൈവസ്വത മനുവിനെ. ഇനിയും ഈ ഓരോ മന്വന്തരത്തിലും ഈ ദേവേന്ദ്രന്മാരും മാറി മാറി വരുമെന്നാണ് പറയുന്നത്. മാർക്കണ്ഡേയ പുരാണത്തിൽ ഇതിന്റെ വിശദമായിട്ടുള്ള കഥയുമുണ്ട്. നോക്കാം, അടുത്ത ശ്ലോകത്തിലും ഇത് തന്നെയാണ്, ഇതിന്റെ ബാക്കിയായിട്ടാണ് ഈ ദശകം. പ്രീത്യാ നാരായണാഖ്യസ്തമധ പ്രാപ്തവാൻ അസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാന സദു വിവിധ വരയർലോഭിതോ ന അനുമേനേ ദ്രഷ്ടും മായാം ത്വദീയം കില പുനരവൃണോത് ഭക്തി തൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞൻ തദഭിമൃഗയതേ നൂനമാശ്ചര്യ ഹേതോ അഥ നരസഖ നാരായണാഖ്യ ത്വം പ്രീത്യ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കൽ നരനോടുകൂടിയ നരസഖ, നരനോടുകൂടിയ നാരായണാഖ്യ, നാരായണനാകുന്ന അവിടുന്ന്, അതായത് അല്പം ഒരു തടസ്സം വന്നു. അങ്ങനെ നമുക്ക് അടുത്ത ശ്ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അഥ നരസഖ, അങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കൽ നരനോടുകൂടിയ നാരായണാഖ്യ ത്വം പ്രീത്യ, നാരായണനാകുന്ന അവിടുന്ന് ത്വം പ്രീത്യ അസ്യ പാർശ്വം പ്രാപ്തവാൻ, അങ്ങയെ കാണാൻ ആഗ്രഹിച്ച് അദ്ദേഹത്തിന്റെ മാർക്കണ്ഡേയ മുനിയുടെ അടുത്ത് വന്നു. അതായത് നരനാരായണന്മാര് ഹിമവാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ബദരിയാശ്രമത്തിലാണ് നരനാരായണന്മാരെല്ലാം തപസ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടതാണ് നേരത്തെ. അവർ രണ്ടുപേരും കൂടി, നരനും നാരായണനും, അതൊക്കെ ഭാഗവതത്തിലുണ്ട്. രണ്ട് നിറമായിരുന്നു രണ്ടും, ഒരാള് ശുക്ലവർണ്ണം, ഒരാള് കൃഷ്ണവർണ്ണം എന്നൊക്കെ. തുഷ്ട്യാ തോഷ്ടൂയമാന, അപ്പോൾ ഈ ഭഗവാന്മാരെ കണ്ടപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അങ്ങനെ തുഷ്ടിയോടെ, തോഷ്ടൂയമാണ്, അങ്ങനെ സ്തുതികൾ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. സതു വിവിധ വരയിലോഭിത, അപ്പോൾ ഈ നരനാരായണന്മാർക്ക് പല വരങ്ങൾ, എന്തെല്ലാം നല്ല വിശേഷപ്പെട്ട വരങ്ങളെല്ലാം കൊടുക്കാമെന്ന് ലോഭിപ്പിച്ചു. എന്നിട്ടും, അങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടും, ന അനുമേനെ, അദ്ദേഹത്തിന് ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞു. പുന ത്വദീയം മായാം ദ്രഷ്ടും അവർണോ കില, വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഭഗവാന്റെ മായയെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ആവശ്യപ്പെട്ടു അത്രേ. എന്താന്ന് വെച്ചാൽ, അതിന് കാരണം എന്താന്ന് വെച്ചാൽ, ഭക്തി തൃപ്താന്തരാത്മാ, ഭക്തി അല്ലാതെ വേറൊന്നിലും ഒരു ആകാംക്ഷയും ഇല്ലാത്ത മനസ്സാണ് ഈ മാർക്കണ്ഡേയ മുനിയുടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മായാദുഃഖാനഭിജ്ഞ, ഈ മായാദുഃഖം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് ആ ആശ്ചര്യ ഹേതോർ, ആ ആശ്ചര്യ അനുഭവത്തിനായി അത് തത് അഭിനൂന മൃഗേതേ, എന്നാൽ അതൊന്ന് അനുഭവിക്കാം, അതൊന്ന് എന്താണെന്നൊന്ന് നോക്കാം എന്ന് ഇങ്ങനെ പറഞ്ഞു അത്രേ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നരനാരായണന്മാർ അവിടെ നിന്ന് അപ്രത്യക്ഷരായി. യാതേ ത്വയ്യാശു വാദാകുല ജലദകള തോയ പൂർണാദി കൂർണാത് സപ്താർണോ രാശിമഗ്നേ ജഗതി സദുജലേ സംഭ്രമൻ വർഷകോടി ദീന പ്രൈക്ഷിഷ്ട ദൂരെ വടദള ശയനം കഞ്ചിദാശ്ചര്യ ബാലം ത്വാം ഏവ ശ്യാമളാംഗം വദന സരസി ജന്യസ്ത പാദാംഗുലീകം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ത്വയി യാതേ ആശു. ഈ ഭഗവാന്മാർ അവിടുന്ന് പോയ ഉടനെ ജഗതി വാദാകുല ജലദ ഗള തോയ പൂർണാദി കൂർണത് സപ്താർണോ രാശിമഗ്നേ എന്ന് പറഞ്ഞാൽ, ഭയങ്കര കൊടുങ്കാറ്റിങ്ങോട്ട് വന്നാകെ മറിഞ്ഞു, മേഘങ്ങൾ അങ്ങനെ, വെള്ളം അങ്ങനെ നിറഞ്ഞ് കലശലായിട്ട്, ഭയങ്കര കോളടിച്ചു, മഴ പെയ്ത്, സപ്തസാഗരങ്ങളിലും എല്ലാം വെള്ളം നിറഞ്ഞു, ജഗത്ത് മുഴുവൻ അങ്ങ് മുങ്ങിപ്പോയി. സതു വർഷകോടി ജലേ സംഭ്രമൻ, ആ മാർക്കണ്ഡേയ മുനിയാട്ടെ പാവ ആ പ്രളയ ജലത്തിൽ കടന്ന് വർഷകോടി എന്നാ പറഞ്ഞിരിക്കുന്നത്, വളരെ കാലം കുഴങ്ങിയത്രേ. ദീന ദൂരേ പ്രൈക്ഷിഷ്ഠ. അപ്പോൾ ഒത്തിരി അങ്ങ് വലിയ കഷ്ടത്തിലായി, ദീന വലിയ കഷ്ടത്തിലാവുകയും ചെയ്തു. അപ്പോൾ അങ്ങ് അകലെ കണ്ടു, ആരെയാണ് കണ്ടത്? വടതള ശയനം പേരാലിലയിൽ കിടക്കുന്നവനും ശ്യാമളാംഗം ശ്യാമളകളേബരനും വദന സരസിജ ന്യസ്ത പാദാങ്കുലീകം. അതായത് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനാം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആ ബാലനെ, ആ കുഞ്ഞിനെയാണ് കണ്ടത്. കശ്ചിത് ആശ്ചര്യം തോന്നിക്കുന്ന ആശ്ചര്യ ബാലം ദ്വാമേവ, വളരെ ആശ്ചര്യം തോന്നിക്കുന്ന ഒരു ശിശുവായ അങ്ങയെ തന്നെ. വടതള ശയനം പേരാലില ശ്യാമളാംഗം ശ്യാമളകളേബരൻ വദന സരസിജ പദാരവിന്ദം. അതായത് വദനം മുഖം, ആ സരസിജ മുഖാരവിന്ദത്തിൽ സരസിജന്യസ്തപാദാംഗുലീകം, ആ കാ തള്ളവരലങ്ങനെ പിടിച്ച് വായിൽ വെച്ചിട്ട് അങ്ങനെ കിടക്കുന്നു അത്രേ. അതാണ് കണ്ടത്. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമ ത്വരിതമുപഗത സ്പ്രഷ്ടു കാമോ മുനീന്ദ്ര ശ്വാസേന അന്തർനിവിഷ്ട പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം ഭൂയോഭിശ്വാസവാദൈർ ബഹിരനുപതിതോ വീക്ഷിത ത്വത്കടാക്ഷൈർ മോദാദാശ്ലേഷ്ടു കാമ ത്വയി പിഹിതതനൗ സ്വ ആശ്രമേ പ്രാഗ്വത് ആസീത്. മുനീന്ദ്ര ത്വാം ദൃഷ്ട, ആ മുനിശ്രേഷ്ഠൻ ആ മാർക്കണ്ഡേയൻ അങ്ങേ കണ്ടു. അപ്പോളോ ഹൃഷ്ടരോമ ആകെയങ്ങ് കോരിത്തരിച്ചു. സ്പ്രഷ്ടു കാമ അടുത്തിയെന്നൊന്ന് തൊടാനായിട്ട് അങ്ങ് കൊതിക്കുകയാണ്. എന്നിട്ട് ത്വരിതമുപകത, പെട്ടെന്ന് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു നീന്തിച്ചെന്നു വെള്ളത്തിലല്ലേ, ആ വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിലാണ് ഈ ഭാഗവതത്തിൽ പറയുന്ന ഒരു ആൽമരം ഉണ്ട്, ആൽമരത്തിന്റെ ഒരു ഇലയിൽ നിന്നൊക്കെയാണ് ഇലയിൽ കിടക്കുന്നു എന്നൊക്കെയാണ്. ശ്വാസേന അന്തർനിവിഷ്ട, അപ്പോൾ എന്തു പറ്റി? ഈ കുഞ്ഞ് ശ്വാസം എടുക്കുമായിരുന്നു, ആ ശ്വാസവായുവിലൂടെ ഈ മാർക്കണ്ഡേയ മുനി ഉള്ളിലേക്ക് കടന്നുപോയി. പുന ഇഹ സകലം വിഷ്ടപൗഖം ദൃഷ്ടവാൻ, അവിടെ അതായത് ഭഗവാന്റെ ആ ഉദരത്തിൽ ചെന്നു. ഉദരത്തിൽ ചെന്നപ്പോഴോ ലോകമായ ലോകം മുഴുവൻ കണ്ടു. വിഷ്ടപൗഖം ലോകം മുഴുവൻ ദൃഷ്ടവാൻ സകലം വിഷ്ടപൗഖം. ഭൂയ അപ്പോളോ പിന്നെയോ, ഭൂയ വീണ്ടും ശ്വാസവാദൈ ബഹി അനുപതിത, ആ ശ്വാസം നമ്മള് ശ്വാസം എടുത്തു തിരിച്ച് ആ ശ്വാസം വിടുകയാണ്. നിശ്വസിക്കുമ്പോളോ ആ ശ്വാസവായുക്കളോടുകൂടി തന്നെ അനുപതിത പുറത്തു വന്നു വീണു. ത്വത്കടാക്ഷൈ വീക്ഷിത, അപ്പോൾ അങ്ങ് ആ മുനിയുടെ നേരെ കടാക്ഷങ്ങൾ ചൊരിഞ്ഞു. മോദാത് ആശ്ലേഷ്ടു കാമ, അപ്പോൾ അങ്ങ് മാർക്കണ്ഡേയ മുനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം വന്നിട്ട് ഈ കുഞ്ഞിനെ ഒന്ന് ഭഗവാനെ ഒന്ന് കടന്നു പിടിച്ച് ആലിംഗനം ചെയ്യുവാൻ അങ്ങനെ കൊതിച്ചു. ത്വയി പിഹിതധനൗ, അങ്ങ് പെട്ടെന്ന് അന്തർധാനം ചെയ്തു. പ്രാഗ്വത് ആശ്രമയാസീത്, എല്ലാം പഴയപടി. മാർക്കണ്ഡേയ മുനി സ്വന്തം ആശ്രമത്തിലാണ് ഇരിക്കുന്നത്. അതായിരുന്നു മായ. നേരത്തെ പറഞ്ഞില്ലേ ഈ മായ കാണണമെന്ന്, ഇതായിരുന്നു മായയായിരുന്നു ഈ കണ്ടത് മുഴുവൻ എന്ന് അപ്പോഴാണ് മാർക്കണ്ഡേയ മുനിക്ക് മനസ്സിലായത്. അത് നമ്മൾ നേരത്തെ 32-ാം ദശകത്തിൽ ഉണ്ടല്ലോ പ്രളയ ജലവും, ആ പ്രളയ ജലത്തിലും അദ്ദേഹം ഇങ്ങനെ ആ മുനി സത്യവ്രതൻ മുനി ഇങ്ങനെ കിടന്ന് ഉഴലുന്നതും ഒക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് ഈ ദേഹവും കണ്ടത്. നമ്മുടെ നമ്മള് കാണുന്നതാണ് ആലില കണ്ണനെയാണ് അദ്ദേഹം കണ്ടത്. ഇനിയും അടുത്ത ശ്ലോകം, അടുത്ത ഇപ്പോൾ ഭഗവാന്റെ കഴിഞ്ഞ ഇനി ഇപ്പോൾ ശിവനും ഗൗരിയും പാർവതിയും കൂടി വരുന്നു അത്രേ. ഗൗരിയാസാർത്ഥം തദഗ്രേ പുരഭിത് അഥ ഗദത്വപ്രിയ പ്രേക്ഷണാർത്ഥി സിദ്ധാനൈവ അസ്യ ദത്വ സ്വയം അയം അജര അമൃത്യുദാദീൻ ഗദോഭൂത് ഏവം ത്വൽസേവയൈവ സ്മരരി അപി സംപ്രീയതേ തേന യേന തസ്മാത് മൂർത്തിത്രയാത്മകത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്. അഥ പുരഭിത്, പിന്നീട് ഒരിക്കൽ പുരഭിത് എന്ന് പറയുന്ന ത്രിപുരാന്തകനായ ശിവനാണ് ത്വത്പ്രിയ പ്രേക്ഷണാർത്ഥി ഭഗവാനെ ഭഗവാന് അതായത് വിഷ്ണു ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭക്തനെ കാണുന്നതിൽ വളരെ താല്പര്യം. ആർക്കാണ്? ഗൗരിക്കും താല്പര്യം തോന്നിയത്രേ. ഗൗരിയാസാർത്ഥം തദഗ്രേഗത, പാർവതിയുമായിട്ട് ശിവൻ ആ മാർക്കണ്ഡേയ മുനിയുടെ മുന്നിൽ ചെന്നു. അസ്യ, എന്നിട്ട് ഈ മാർക്കണ്ഡേയനോട് സിദ്ധാൻ ഏവ, എന്ത് വരങ്ങളൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് വരങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ അജരത്വം അമരത്വം ഇവ രണ്ടും കിട്ടിയിട്ടുണ്ട്. അതായത് ജരാനരകൾ ബാധിക്കില്ല, മരണവുമില്ല. അദ്ദേഹം മാർക്കണ്ഡേയൻ ചിരഞ്ജീവിയാണ്. അതുകൊണ്ട് അതൊക്കെ നേരത്തെ ഉണ്ട്. സിദ്ധാനേവ, ഇതൊക്കെ തനിയെ കൈവന്നിട്ടുണ്ട്. അജരാമൃത്യുദാദീൻ, അജരത്വം അമൃതത്വം അമരത്വം അതാണ് തുടങ്ങിയ സിദ്ധികളെ സ്വയം ദത്വാ അയം ഗതാഭൂത്. ഇതൊന്നും ആരും ചോദിച്ചിട്ടൊന്നുമല്ല കൊടുക്കുന്നത്, ഇതെല്ലാം മാർക്കണ്ഡേയ മുനിക്ക് എല്ലാരും ചോദിക്കാതെ തന്നെ എല്ലാം കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ശിവനും പാർവതിയും മടങ്ങിപ്പോയി. ഏവം സ്മരരിപു, അതായത് ഈ സാക്ഷാൽ കാമവൈരിയായ ശിവൻ പോലും അഭി ത്വൽസേവയാ ഏവയേന സംപ്രിയതേ, മഹാവിഷ്ണുവിനെ സേവിച്ചാലേ പ്രീതിപ്പെടുത്തുള്ളൂ അത്രേ എന്നതിനാൽ തസ്മാത് നനു ത്വം മൂർത്തിത്രയാത്മക, അതുകൊണ്ട് അവിടുന്ന് ത്രിമൂർത്തി സ്വരൂപനും മൂർത്തിത്രയാത്മകൻ സകല നിയന്ത സകലരുടെയും നിയാമകനുമാകുന്നു എന്ന് ഇതി സുവ്യക്തമാസീ. ഇതിലധികം ഇനി എന്ത് വ്യക്തമാക്കാനാണ് എന്നാണ് പറയുക. ആദ്യം മാർക്കണ്ഡേയനോട് ഇങ്ങനെ ചോദിച്ചു എന്തെല്ലാം വരങ്ങൾ വേണോ എന്ന് ചോദിച്ചപ്പോ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ ശിവൻ തനിയെ ഈ അജരത്വവും അമരത്വവും ഒക്കെ കൊടുത്തിട്ട് പോയി എന്നാണ്. അങ്ങനെ ഭഗവാൻ വിഷ്ണുവില് നമ്മൾ പാദങ്ങളെ, ഭഗവാന്റെ വിഷ്ണുപാദങ്ങളെ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് എല്ലാ ഭഗവാന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തില് അവിടെ അവസാനിക്കുന്നു. സത്യലോകേ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, മൂന്ന് ഭാഗങ്ങളുള്ള ഈ സത്യലോകത്തിൽ വിധി ഹരി പുരഭിത് മന്ദിരാണി, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവരുടെ മന്ദിരങ്ങൾ സ്ഥാനങ്ങൾ. ഊർധ്വം ഊർധ്വം മേലെ മേലെയാണ്, നമ്മൾ നേരത്തെ കണ്ടാണല്ലോ. ഓരോ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർക്ക് മുകളിൽ മുകളിലായിട്ട് ഓരോ സ്ഥാനങ്ങളുണ്ട്. മായാവികൃതി വിരഹിത, ഒരു മായാവികാരവും ഇല്ലാത്ത വൈകുണ്ഠലോകം. വൈകുണ്ഠലോകത്തു തേഭ്യ അഭി ഊർധ്വം ഭാതി, വൈകുണ്ഠം ഇതിനുമെല്ലാം ഈ സ്ഥാനങ്ങൾക്കും എല്ലാം മേലെയാണ്. അവിടെ യാതൊരു മായാവികാരങ്ങളും ഇല്ല, സത്വഗുണം മാത്രമേ ഉള്ളൂ. ഇതും നമ്മൾ കണ്ടതാണ്, വൈകുണ്ഠലോകമാണ്. ഈ ലോകാലോകവും കഴിഞ്ഞിട്ടെന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ത്വം തത്ര കാരണാംഭസി, അങ്ങ് തന്നെയാണ് ഈ വൈകുണ്ഠത്തിലും. കാരണാംഭസി, കാരണജലം പ്രളയജലം, ആ കാരണജലത്തിലും. പശുപകുലെ, ഗോപഗ്രഹത്തിൽ അമ്പാടിയിലും. അഭി ശുദ്ധ സത്വൈക രൂപീ, ശുദ്ധ സത്വ മാത്ര സ്വരൂപനായിട്ടും. സച്ചിത് ബ്രഹ്മദ്വയാത്മ, അത് സത്ത് ചിത്ത് എന്നുള്ള ആ സാക്ഷാൽ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നമായ സ്വരൂപമുള്ളവനായും കാണുന്നുണ്ട്. പവനപുരപദേ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, മാം സർവരോഗാത് പാഹി, അങ്ങ് എന്നെ സകല രോഗങ്ങളിൽ നിന്നും പരിപാലിച്ചരുളയണമേ എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ഈ ഇത് ഈ ഒരു ആശയം തന്നെ നമ്മൾ ഒരുപാട് ശ്ലോകങ്ങളിൽ കാണാം. മായായത്ര വിദാപിനോ വിഗുരുതേ ഭാദേ ജഗത്യോബഹി എന്നൊക്കെ ആദ്യത്തെ ഇതിനകത്തുണ്ട്. സത്വം യത്തത്പരാഭ്യാം അപരികലനത എന്നുണ്ട്. അങ്ങനെ സച്ചിത് ബ്രഹ്മദ്വയാത്മ, സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനാണ് ഗുരുവായൂരമ്പലത്തിലും ഉള്ളത് എന്നാണ് ഭട്ടതിരിപ്പാടിന്റെ ആ ഒരു കൽപ്പന. നാളെ നമുക്ക് ദശകം 98 നിഷ്കള ബ്രഹ്മോപാസനമാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദാ.